ഇനി ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു വിശേഷത്തിലേക്കാണ്. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഓസ്ട്രേലിയൻ മലയാളികളെ SBS മലയാളം റേഡിയോ പരിചയപ്പെടുത്താറുണ്ട്. ഇതിൽ കലാരംഗത്തും കായികരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെയുള്ളവർ ഉൾപ്പെടുന്നു. സിനിമാരംഗത്തും ഹ്രസ്വചിത്രരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയൻ മലയാളികളെക്കുറിച്ചും ഒട്ടേറെ റിപ്പോർട്ടുകൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇനി. നോർത്തേൺ ടെറിട്ടറിയിലെ ആലിസ് സ്പ്രിംഗ്സിലുള്ള ഒരു കൂട്ടം മലയാളികൾ തയ്യാറാക്കിയ മനോഹരമായ ഒരു ഹ്രസ്വചിത്രത്തെക്കുറിച്ച്.
ഇത് ഒരു പഴയ കഥയാണ്, തലമുറ തലമുറയായി കൈമാറി വന്ന ഒരു പഴങ്കഥ.
40+ എന്നാണ് ഈ ഹ്രസ്വചിത്രത്തിന്റെ പേര്. സ്റ്റോറി ഓഫ് 4 ജനറേഷൻസ് അഥവാ 4 തലമുറകളുടെ കഥ എന്ന് ചിത്രത്തിന്റെ പിന്നണിയിലുള്ളവർ ഇതിനെ വിളിക്കുന്നു. EJ Max ക്രിയേഷൻസ് എന്ന ബാനറിൽ ആലിസ് സ്പ്രിംഗ്സിലെ ഒരു കൂട്ടം മലയാളികളാണ് ചിത്രത്തിന്റെ മുന്നണിയിലും പിന്നണിയിലും എല്ലാമുള്ളത്. വെറും ഒരു ചിത്രം എന്നല്ല, ചിത്രത്തിലൂടെ നല്ലൊരു സന്ദേശം എന്ന ലക്ഷ്യമാണ് 40+ പ്രായമായവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിലേക്ക് എല്ലാവരുടെയും കണ്ണു തുറക്കാൻ പ്രേരിപ്പിക്കുന്ന ചിത്രം.
അച്ഛനോടാരും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത് വെറുതെ മനുഷ്യൻ എന്നാണെങ്കിൽ എടുത്താൽ മതി, വന്നോളും. വെല്ലോ വേണേ അങ്ങോട്ട് കൊണ്ടു തരത്തില്ലേ? ഇന്ന നിങ്ങളുടെ പാത്രം തിന്നാൻ വല്ലോ വേണമെങ്കിൽ എടുത്തിട്ടു മുറിയപ്പോക്കോ.
പ്രായമായ മാതാപിതാക്കളെ ഒരു ഭാരമായി കാണുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പലരും വൃദ്ധസദനങ്ങളിലേക്കും മറ്റും മാതാപിതാക്കളെ അയക്കുമ്പോൾ മറ്റു ചിലർ മക്കളുടെ വീട്ടിൽ ആർക്കും വേണ്ടാത്തവരായി കഴിയുന്നു. അത്തരമൊരു കുടുംബത്തിന്റെ കഥയാണ് 40+ എന്ന് ഇതിന്റെ സംവിധായകനായ എബി ജോസഫ് പറയുന്നു.
ബേസിക്കലി ഞങ്ങൾ ഇങ്ങനെ ഒരു ടീം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വാർത്ത മനോരമയാണ്, ഒരു 80 ഒരു അമ്മച്ചിയെ മക്കൾ വഴി കൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സ്പാർക്ക് തോന്നി. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ഇതിപ്പോ ഒരു വല്ലാത്തൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറിയേക്കുവാണല്ലോ, അപ്പൊ നമുക്ക് ഇതിനെതിരെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഈ ഒരു തീം എടുത്തത്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ പണ്ട് മുതൽ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളൊരു ഫോക്ക് ലോർ ഉണ്ട് മലയാളത്തിലെ, ആ ഫോക്ക് ലോർ ഞങ്ങൾ ഇതിനകത്തേക്ക് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് പുതിയൊരു ഇതിലോട്ടാക്കി മാറ്റിയെടുക്കുക ചെയ്തത്.
പ്രായമായ അച്ഛനമ്മമാരെ നോക്കാൻ കഴിയാതെ ഉപേക്ഷിക്കുന്ന മക്കളുടെ കഥ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവർക്ക് വയസ്സുകാലത്ത് അതേ അനുഭവമുണ്ടാകുമെന്ന കാവ്യനീതിയും ഒട്ടേറെ കൃതികൾക്കും ചിത്രങ്ങൾക്കുമെല്ലാം വിഷയമായി. ഈ വിഷയം തന്നെയാണ് പുതിയൊരു രീതിയിൽ എബി ജോസഫ് അവതരിപ്പിച്ചത്. പ്രായമായ അച്ഛനും അച്ഛനെ ബാധിതയായി കാണുന്ന മകനും എന്നാൽ മുത്തച്ഛനെ സ്നേഹിക്കുന്ന കൊച്ചുമകനുമാണ് 40+ മുഖ്യകഥാപാത്രങ്ങൾ. ഓരോ തലമുറയിലും മാറ്റമില്ലാതെ തുടർന്നു വരുന്നതാണ് അച്ഛനും മകനും കൊച്ചുമകനും തമ്മിലുള്ള ഈ ബന്ധം. തലമുറകൾ മാറുമ്പോൾ ഓരോരുത്തരുടെയും റോളുകൾ മാറുമെന്നല്ലാതെ അവഗണനയ്ക്കും ഉപേക്ഷിക്കലിനും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല.
ഹലോ
റോയിച്ച, അച്ഛനെ കാണുന്നില്ല.
കാണുന്നില്ലേ? എവിടെ പോയി?
മുറിയിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. റോയിച്ചൻ പെട്ടെന്ന് വന്ന് ഇങ്ങ് തിരിച്ചു വരുവോ?
കത്തോ? ഇയാൾക്ക് ഇത് എന്നാത്തിന്റെ സുഖേടാ?
വയസ്സും പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മര്യാദക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ചാവണം.
ഇതൊരുമാതിരി ഭൂമിക്ക് ഭാരമായിട്ടിരുന്നോളും.
ഇതങ്ങനെയല്ല, കാര്യമുണ്ട്, പെട്ടെന്ന് വന്നിങ്ങ് വാ.
ആ ശരി.
പ്രായമായ അച്ഛനെ ഉപേക്ഷിക്കുന്നവർക്ക് പിന്നീട് സ്വന്തം മക്കളിൽ നിന്നും അതുതന്നെ ലഭിക്കും എന്ന തിരിച്ചറിവിലാണ് ചിത്രം പൂർത്തിയാകുന്നത്.
പ്രിയപ്പെട്ട മോന്, അച്ഛൻ പോകുന്നു. മോന്റെ ഇന്നത്തെ നിലയ്ക്കും വിലയ്ക്കും രോഗിയായ ഈ വൃദ്ധന്റെ സാമീപ്യം എത്രയും അപമാനകരമാണെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛന്റെ പ്രവൃത്തികളുടെ ഫലം തന്നെയാണ് അനുഭവിച്ചു കഴിഞ്ഞത്. ജീവിതത്തിലെല്ലാം നേടിയെന്ന് തോന്നലുണ്ടായപ്പോൾ എനിക്ക് ആദ്യം ഭാരമായി തോന്നിയത് വൃദ്ധനായ എന്റെ അപ്പനെയാണ്. വയോവൃദ്ധനായ എന്റെ അപ്പനെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ നിനക്കന്ന് 7
സംവിധായകൻ എബിക്കും ക്യാമറാമാനായ ജോബി മൂഴിയാങ്കലിനും മാത്രമായിരുന്നു ഹ്രസ്വചിത്ര നിർമ്മാണ മേഖലയിൽ അല്പമെങ്കിലും പരിചയമുണ്ടായിരുന്നത്. അഭിനയിച്ചതിൽ മിക്കവരും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ആദ്യമായി. പിന്നണിയിൽ പ്രവർത്തിച്ചതിലും പലരും ഇതൊക്കെ കാണുന്നതും ആദ്യമായി തന്നെ. പക്ഷെ 6 കൊണ്ട് അതികഠിനമായ പരിശ്രമത്തിലൂടെ എല്ലാവരും സാങ്കേതിക വശങ്ങൾ പഠിച്ചെടുത്തു.
ആക്ച്വലി ഞങ്ങൾ ഈ 14 ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തത് ഏകദേശം 6 കൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ ഒരു 1.5 ഞങ്ങൾക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ടതായിട്ട് വന്നു. ശരിക്കും ഇതിന്റെ കഥ, ചെറിയൊരു കഥ ഉണ്ടാക്കി പിന്നെ അതിനെ ഓരോ സീനായിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു എനിക്ക് ഒന്നര രണ്ട് മാസം എടുത്ത് ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതാണ് ഞങ്ങള് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത്. പിന്നെ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ആരും ഇവിടെ ഉള്ള ആൾക്കാർ വളരെ കുറച്ചായിരുന്നു ഉള്ളത്. അത് കാരണം ഈ പുറത്തുനിന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും സമയമൊക്കെ വെയിറ്റ് ചെയ്ത് ടൈം ചാർട്ട് ചെയ്ത് കുറച്ച് കുറച്ച് ഷൂട്ട് ചെയ്തെടുത്താണ് തീർത്തത്. ഇതിനകത്ത് കുറച്ചേലും പ്രൊഫഷണൽ ആയിട്ടുള്ള പരിചയം ഉള്ളത് ഞങ്ങളുടെ ക്യാമറമാൻ ജോബി മൂഴിയാങ്കലിനാണ് ഉള്ളത്. കാര്യം അദ്ദേഹം നാട്ടിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ നോളജ് ഉണ്ട്. ബാക്കി എല്ലാവരും ഇതിനകത്ത് പുതിയ ആൾക്കാരാണ്. സാങ്കേതിക കാര്യങ്ങൾ ഞങ്ങൾ ബേസിക്കലി യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ചെടുക്കുമായിരുന്നു. ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ടെക്നോളജി ടെക്നിക്കൽ സൈഡൊക്കെ ഞങ്ങൾ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പോലും ഞങ്ങൾ അങ്ങനെ യൂട്യൂബ് ഗൂഗിള് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഞങ്ങൾ ചെയ്തെടുത്തത്.
നാട്ടിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമായിരുന്നു ക്യാമറാമാൻ ജോബി മൂഴിയാങ്കലിന്റെ കൈമുതൽ. ഒരു പ്രൊഫഷണൽ ക്യാമറാമാന്റെ കൈവിരുതോടെ ജോബി ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. താൽക്കാലികമായി തയ്യാറാക്കിയ സ്റ്റുഡിയോയിലാണ് ചിത്രം പൂർത്തിയായതെന്ന് ജോബി പറയുന്നു.
എഡിറ്റിംഗ് നമ്മുടെ ഡയറക്ടർ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഓഡിയോ ഓട്ടി എന്നുള്ള സൗണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം നമ്മൾ സ്പോർട്സ് സൗണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് ഇത് ഇത് നമുക്ക് എബിച്ചേട്ടന്റെ വീട്ടിൽ തന്നെ എബിച്ചേട്ടൻ ഒരു ചെറിയ സ്റ്റുഡിയോ പോലെ അങ്ങ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വലിയ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകളൊന്നും അല്ല. പിന്നെ നമ്മുടെ സൗണ്ട് റെക്കോർഡർ ഉണ്ടല്ലോ, അല്ലാതെ വരുന്ന അതില് ഈ ഇന്റർവ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ റെക്കോർഡറിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. പിന്നെ അത് ഓഡാസിറ്റി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിലൊക്കെ കേട്ടിട്ടാണ് സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ് ചെയ്തത്.
മറ്റു പല ജോലികളും ചെയ്യുന്നവർ അതിനിടയ്ക്ക് കിട്ടുന്ന സമയം സിനിമാ നിർമ്മാണം പഠിക്കാനും അഭിനയിക്കാനും എല്ലാമായി ചെലവഴിച്ചു. കിട്ടുന്ന സൗകര്യങ്ങൾ കൊണ്ട് ഏറ്റവും മികച്ച സെറ്റുകൾ ഒരുക്കി.
ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും ആലീസ് ഫിലിംസ് ഉള്ള മലയാളികൾ തന്നെയാണ്. അതിനകത്ത് നായികയുടെ റോൾ ചെയ്തിരിക്കുന്ന പെൺകുട്ടി മഞ്ജു എന്നാണ് പേര്. മഞ്ജു ആക്ച്വലി ഇവിടുന്ന് ഒരു 500 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. 500 കിലോമീറ്റർ അകലെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഞ്ജു ഇങ്ങനെ വരാൻ തയ്യാറാവുകയും ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഈ ഷൂട്ടിംഗ് കഴിയുന്ന വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അപ്പച്ചൻ, അപ്പച്ചൻ നാട്ടിൽ നിന്ന് ഇവിടെ മോന്റെ അടുത്ത് വിസിറ്റിങ്ങിന് വന്നതാണ്. അപ്പം ഒരു 4 മാസത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയം നോക്കി അപ്പച്ചന്റെ സമയം കണക്കാക്കി ഞങ്ങൾ ഇതെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ രണ്ടുപേര് ആലീസ് ഫിലിംസിന് പുറത്തുള്ളവരാണ്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം അകത്തുള്ള ആൾക്കാരായിരുന്നു.
കേരളത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതുമായി തട്ടിച്ചു നോക്കിയാൽ ആലീസ് സ്പ്രിംഗ്സ് പോലൊരു സ്ഥലത്ത് ഏറെ പ്രതിസന്ധികൾ ഉണ്ടെന്നാണ് ജോബി ചൂണ്ടിക്കാട്ടുന്നത്.
കാരണം നാട്ടിൽ നമുക്ക് ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒക്കെ നമുക്ക് കിട്ടാനും അതൊക്കെ എളുപ്പമാണ് ഒത്തിരി കാര്യങ്ങള്. ഇവിടെ നമുക്ക് എസ്പെഷ്യലി എനിക്ക് ആലീസ് സ്പ്രിംഗ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പല കാര്യങ്ങൾക്കും. ഇപ്പൊ അഭിനയിക്കാനാണെങ്കിൽ തന്നെ ആൾക്കാരെയൊക്കെ ആണെങ്കിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പലരും ഈ ഷിഫ്റ്റ് വർക്ക് അങ്ങനെ ചെയ്യുന്നവർ തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും അവൈലബിലിറ്റി അതൊക്കെ പ്രശ്നം. കാരണം എല്ലാവരും തന്നെ ലീവ് എടുക്കാതെയാണ് എല്ലാവരും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ സമയത്താണ് ഷിഫ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ അത് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ.
എന്തായാലും 6 മാസത്തെ പ്രയത്നത്തിനൊടുവിൽ ഇന്റർനെറ്റിൽ 40+ എന്ന ചിത്രം റിലീസ് ചെയ്തു. പരിശ്രമത്തിന് മികച്ച ഫലമുണ്ടായി എന്ന സന്തോഷത്തിലാണ് ഇതിൽ പ്രവർത്തിച്ചവർ ഇപ്പോൾ. കാരണം ചിത്രം റിലീസ് ചെയ്ത് 1 ആഴ്ച കൊണ്ട് 100,000+ പേരാണ് യൂട്യൂബിൽ അത് കണ്ടത്. ചിത്രം മികച്ച പ്രതികരണം നേടിയതോടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമുണ്ടായിരുന്ന എല്ലാവരും ത്രില്ലിലാണ്.
ഞങ്ങള് സാധാരണ രീതിയിൽ ഇതൊരു എന്താ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം മേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വർഷത്തിൽ ഒരെണ്ണം ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. കാര്യം ഒരെണ്ണത്തിന് ചെയ്താൽ 6 മാസം എടുക്കും. അപ്പം എല്ലാ വർഷവും ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും പകുതി വർഷം ഇതിനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് പരമാവധി ഇങ്ങനെ എന്തെങ്കിലും സോഷ്യൽ റിലവൻസ് ആയിട്ടുള്ള സംഗതികൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
ആലീസ് സ്പ്രിംഗ്സിലെ ഒരു കൂട്ടം മലയാളികൾ തയ്യാറാക്കിയ 40+ എന്ന ഹ്രസ്വചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. SBS മലയാളത്തിന്റെ വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും ഈ റിപ്പോർട്ട് നൽകുമ്പോൾ അവിടെ നിന്ന് ശ്രോതാക്കൾക്ക് 40+ എന്ന ചിത്രം കാണാവുന്നതാണ്. അതിലേക്കുള്ള ലിങ്ക് SBS മലയാളം വെബ്സൈറ്റിലുണ്ടാകും. ചിത്രം കണ്ട ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താം.